ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വിജയകരമായ ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു ഇടയന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, ഒരു ഇടയൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരിക്കണം. രണ്ട്, പ്രാർത്ഥന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം. മൂന്ന്, ദൈവവചന ജ്ഞാനം ഉള്ള വ്യക്തിയായിരിക്കണം ഒരു ഇടയൻ. നിങ്ങൾ ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. രണ്ട്, പ്രാർത്ഥനാ സ്വഭാവം ഉള്ള വ്യക്തിയായിരിക്കുക. മൂന്ന്, വചന പരിജ്ഞാനം ഉള്ള വ്യക്തിയായിരിക്കുക. നല്ല സവിശേഷ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ നമുക്ക് ഉള്ളപ്പോൾ തന്നെ ഈ മൂന്ന് ഗുണങ്ങൾ ഒരു ഇടയനിൽ പ്രദർശിക്കപ്പെട്ടിരിക്കണം, ഉണ്ടായിരിക്കണം. എന്താണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ? വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വ്യക്തിയാണത്, ഒരു ഒരു വസ്തുതയാണത്. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ കോപം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ അന്നേരം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് കോപമായിരിക്കും. ഒരാൾ സന്തോഷം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന സ്വഭാവം അപ്പോൾ സന്തോഷമായിരിക്കും എന്നതുപോലെ ഒരു ഇടയനെ സദാസമയവും നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കുന്ന ഇടയന് തൻ്റെ ജീവിതത്തിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം കഴിയും. കാരണം അയാൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല ഇടയ ശുശ്രൂഷയിലേക്ക് മുന്നേറുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിലും അപ്പോസ്തലപ്രവൃത്തി ആറാമത്തെ അധ്യായത്തിലും അപ്പോസ്തലപ്രവൃത്തി നാലാം അധ്യായത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷിച്ചു, നിറഞ്ഞ് അവരോട് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഒരു ഇടയൻ പരിശുദ്ധാത്മാവിനാൽ മാനുഷിക ബുദ്ധിക്കും മാനുഷിക വിജ്ഞാനത്തിനും അപ്പുറമായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അയാൾ ദൈവസന്നിധിയിൽ കൂടുതൽ ചിലവഴിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിലേക്ക് കൂടുതലായി വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. രണ്ടാമത്, പ്രാർത്ഥനാ സ്വഭാവം ഒരു ഇടയന്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഈ പ്രാർത്ഥനാ ജീവിതത്തിന് ഏറ്റവും മകുടമായ ഉദാഹരണം കാണിച്ചു തന്നത് ശ്രേഷ്ഠ ഇടയൻ തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ അധികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നുണ്ട്. നോക്കുക, നമ്മുടെ ശ്രേഷ്ഠ ഇടയനായിരിക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ജീവിതം തുടങ്ങുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്, പ്രാർത്ഥന. ഇനി 14-ാം അധ്യായം മത്തായി 14:23 വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ പറഞ്ഞ് വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെയും താൻ പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠ ഇടയന്റെ പ്രാർത്ഥന മാതൃക നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് താൻ പ്രാർത്ഥിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നു, പ്രാർത്ഥിച്ച് തൻ്റെ ഒരു ദിവസം അവസാനിപ്പിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏകാന്തതയിൽ നിന്നും സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്നും വീണ്ടും ഏകാന്തതയിലേക്കും, അതായിരുന്നു ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷയുടെ മാതൃക. ഏറ്റവും വലിയ ഇടയൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതായിരുന്നു. ഒന്ന്, ഏകാന്തതയിൽ നിന്നാണ് താൻ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ആ സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരങ്ങളിൽ കെട്ടുകൊണ്ട് താൻ അവിടെ നിൽക്കുകയല്ല, വീണ്ടും താൻ ഏകാന്തതയിലേക്ക് പോവുകയാണ്. ഒരു ഇടയൻ ഇതുപോലെ ആയിരിക്കണം. ഏകാന്തതയിൽ നിന്ന് മുട്ടുമടക്കി ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ സഭാജനങ്ങളുടെ അടുത്തേക്ക് പോകാവൂ. സഭാ ശുശ്രൂഷകളോ കൺവെൻഷൻ പ്രസംഗങ്ങളോ വലിയ മീറ്റിങ്ങുകളോ കഴിയുമ്പോൾ വീണ്ടും ചെന്ന് മുട്ടുമടക്കേണ്ടത് തന്നെ പരമേൽപ്പിച്ചതായ, തന്നെ അയച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇത് തെളിയിക്കുന്നത്. എന്താണ് പ്രാർത്ഥന കൊണ്ടുള്ള പ്രയോജനം? ഒന്ന്, പ്രാർത്ഥന എപ്പോഴും വിശുദ്ധിയെ പുറപ്പെടുവിക്കുന്നതാണ്, വിശുദ്ധി ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ്, ശക്തി അത്ഭുതങ്ങളെ പുറപ്പെടുവിക്കും. അത്ഭുതങ്ങൾ ദൈവനാമ മഹത്വത്തിന് മുഖാന്തരം ആയിത്തീരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥന വിശുദ്ധിയെ പുറപ്പെടുവിക്കുന്നു, വിശുദ്ധി ശക്തിയെ പുറപ്പെടുവിക്കുന്നു, ശക്തി അത്ഭുതങ്ങളെ പുറപ്പെടുവിക്കുന്നു, അത്ഭുതങ്ങൾ ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായിത്തീരുന്നു. ഒരു പാസ്റ്റർ, ഒരു ഇടയൻ എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മനുഷ്യൻ ആയിരിക്കുന്നുവോ അത്രത്തോളം മാത്രമേ അദ്ദേഹത്തിന് ശുദ്ധനായിരിക്കാൻ കഴിയത്തുള്ളൂ. പ്രസംഗകനായിരിക്കാം, പാണ്ഡിത്യമുള്ള വ്യക്തിയായിരിക്കാം, പല നല്ല സംഘാടനാ പാഠവുമുള്ള വ്യക്തിയായിരിക്കാം, മറ്റ് പലവിധത്തിലുള്ള ഗുണങ്ങൾ സമൂഹത്തിൽ ഉള്ളവനാണെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഏകാന്തത ദൈവത്തോടൊപ്പം ചിലവഴിക്കാത്ത ഒരു ഇടയൻ തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ ഒരിക്കലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ക്രിസ്തു ഈ മാതൃക ഇടയന്മാർക്ക് കാണിച്ചു തന്നത്? എന്തുകൊണ്ടാണ് ഇടയന്മാർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് പറയുന്നത്? അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ തന്നെ അത് മാറ്റും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാക്കുന്നതാണ്. ഒരു ഇടയൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് തന്നെ ആത്മീകമായ ശക്തി അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അയാൾക്ക് തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു ചൈതന്യം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥന ആ വ്യക്തിയെ തന്നെ ആദ്യം സ്വാധീനിക്കും. നിങ്ങൾ ഒരു ഇടയനാണോ? നിങ്ങൾ ഇടയൻ ആകുവാൻ പോകുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനാ സ്വഭാവം ആദ്യം നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന താൻ ശുശ്രൂഷിക്കുന്ന സഭയെ ബാധിക്കും. താൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ചെറുതായി ഉണ്ടാക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി സഭയിലേക്ക് വരുവാനിടയായിത്തീരും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടാകുന്ന സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിലെ ആരാധനകളിലോ ഇടക്കൂട്ടങ്ങളിലോ ഒക്കെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനയുടെ അളവ് ഇടയൻ കുറഞ്ഞു പോകുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, വചന പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം ഇടയൻ. വചനം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറയുവാനുള്ളതല്ല, ആടുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകത്തക്ക നിലയിലുള്ള ഭക്ഷണം ഒരു ഇടയന് നൽകുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ആടുകളെ കൊണ്ടുചെന്ന് ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ ആടുകളെ മേയിച്ച് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവിടെ നടത്തുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് ഒരു ഇടയൻ ജീവിക്കുന്ന ലോകം എങ്ങനെയുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇടയന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരു സംഗതി ഉണ്ടായിരിക്കണം, അദ്ദേഹം സമകാലിക ലോകത്ത് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണമുള്ള വചനപ്രാപ്തി അദ്ദേഹത്തിനുണ്ടായിരിക്കണം. എന്തെങ്കിലും കേട്ടുകേളുകയോളോ എങ്കിലും സമകാലികമായ ട്രെൻഡുകൾക്ക് പിന്നെയോ പറഞ്ഞ് എന്തെങ്കിലും പറയുകയല്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ആടുകളെ നയിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഇടയനുണ്ടായിരിക്കണം. പൗലോസ് തിമത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോഴും വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. വചനം പ്രസംഗിക്കുക എന്ന് ശക്തമായി താൻ ഉപദേശിക്കുന്നുണ്ട്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി വാഴട്ടെ എന്ന് കൊലോസ്യ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായത്തിൽ പൗലോസ് കൊലോസ്യ വിശ്വാസികളോട് പറയുന്നുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആടുകളെ നയിക്കുന്നെങ്കിൽ മാത്രമേ ആടുകൾ ആരോഗ്യമുള്ളവരായി അതെ സംശയങ്ങൾ ഇല്ലാത്തവരായി ജീവിപ്പാനും മുന്നേറുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് വളരെ സങ്കീർണമായ അത്യന്താധുനികമായ ഒരു യുഗത്തിലാണ് ഇടയൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇടയൻ വായന, പ്രബോധനം, പഠനം ഇവയിലൊക്കെ തീർച്ചയായിട്ടും മുൻപന്തിയിലുള്ളവനായിരിക്കണം. ഇടയൻ തൻ്റെ പഠനമുറിയിൽ അധ്വാനിക്കുന്നവനായിരിക്കണം. വിശുദ്ധ വേദപുസ്തകം അതെ നന്നായി പഠിക്കുന്നവനായിരിക്കണം. ഇടയന്റെ കണ്ണുകൾ സമൂഹത്തിലേക്ക് തുറന്നും തിരുവചനത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചും ഇരുന്നെങ്കിൽ മാത്രമേ സമകാലികമായ ഈ ലോകത്ത് ഇടയന് ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മൂന്ന് സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മാറ്റിക്കളയരുത്. ഈ മൂന്ന് സ്വഭാവത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഇടയൻ ആത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. രണ്ട്, ഇടയൻ പ്രാർത്ഥന സ്വഭാവം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. മൂന്ന്, ഇടയൻ ദൈവവചനത്തിൽ ശക്തമായ അറിവും ജ്ഞാനവും പ്രാപ്തിയും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. തൻ്റെ ആടുകളെ ആവശ്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുണ്ടെങ്കിൽ മാത്രമേ ആടുകൾ വളർച്ചയും പോഷണവും പ്രാപിച്ച് അതേ ആരോഗ്യവും ആയി ഉള്ളവരായി ഇരിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.